നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയൻ വിസകളുമായി ബന്ധപ്പെട്ട് നിരവധി മാറ്റങ്ങൾ ജൂലൈ മാസം 1-ാം തീയതി മുതൽ ഫെഡറൽ സർക്കാർ നടപ്പിലാക്കി. ചില പ്രധാനപ്പെട്ട ശുപാർശകൾ സർക്കാരിന്റെ സജീവ പരിഗണനയിലുമുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ വിവിധ ഓസ്ട്രേലിയൻ വിസകളുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരാൻ പോകുന്ന പ്രധാന മാറ്റങ്ങളെപ്പറ്റിയാണ് ഇനി നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. മെൽബണിലെ ഓസ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസിൽ മൈഗ്രേഷൻ ലോയറായ എഡ്വേർഡ് ഫ്രാൻസിസ് ഇതേപ്പറ്റി വിശദീകരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്.
സ്വാഗതം എഡ്വേർഡ് ഫ്രാൻസിസ്, SBS മലയാളത്തിലേക്ക്.
നമസ്കാരം ജോജോ, നമസ്കാരം നമ്മുടെ ശ്രോതാക്കൾക്കും.
എഡ്വേർഡ്, പുതിയ സാമ്പത്തിക വർഷത്തിൽ വിസയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മാറ്റങ്ങൾ ഫെഡറൽ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലതൊക്കെ ജൂലൈ 1 മുതൽ നിലവിൽ വന്നു. ചില പ്രപ്പോസലുകൾ വരും മാസങ്ങളിലൊക്കെ നടപ്പിലാകുമെന്നും കേൾക്കുന്നു. കാര്യമായ ചേഞ്ചസ് ഇത്തവണ ഉണ്ടായിട്ടുണ്ടോ
ജോജോ? ഈ പ്രാവശ്യം കുറെ പ്രൊപ്പോസ്ഡ് ചേഞ്ചസ് ഉണ്ട്. അത് കൂടാതെ ആസ് യൂഷ്വൽ നമുക്കറിയാം, 1st July യൂഷ്വലി കുറച്ച് മാറ്റങ്ങൾ വരും. അത് മാറ്റങ്ങൾ വന്ന ഏരിയ മെയിൻ ആയിട്ട് നോക്കുമ്പം നമുക്ക് ഈ ഡിസ്മിറ്റ്, അതായത് ടെംപററി വർക്കേഴ്സ്, അതായത് 482 ജോലി ചെയ്യുന്നവരുടെ ഫീസ് കൂടിയിട്ടുണ്ട്. പിന്നെ സ്റ്റുഡൻറ് വിസക്കാരുടെ ഫീസ് കൂടിയിട്ടുണ്ട്. പിന്നെ ഒരു പുതിയ വിസ വന്നിട്ടുണ്ട്, ദാറ്റ്സ് കോൾഡ് ആസ് നാഷണൽ ഇന്നോവേഷൻ വിസ. പിന്നെ നമുക്കറിയാം ഇപ്പം വർക്ക് ആൻഡ് ഹോളിഡേ വിസ ഇന്ത്യക്കാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അത് കൂടാതെ കുറച്ച് ചേഞ്ചസ് വന്നിരിക്കുന്നത് ഈ സ്കിൽ സെലക്ട് കുറച്ചും കൂടെ അവർ സ്ട്രീം ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ ജനറൽ സ്കിൽസ് മൈഗ്രേഷനിൽ തന്നെ നോക്കുമ്പം കുറച്ച് അധികം മാറ്റങ്ങൾ പ്രൊപ്പോസ്ഡാ. ഐ ഹോപ്പ് ദാറ്റ് ഓൾസോ വിൽ ബി ഇൻട്രൊഡ്യൂസ്ഡ്.
ഓക്കെ, നമുക്ക് ഓരോ വിസകളിലും ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളും പ്രൊപ്പോസലുകളും ഒക്കെ വിശദമായിട്ട് പരിശോധിക്കാമെന്ന് തോന്നുന്നു. ആദ്യം തന്നെ ഈ സ്കിൽഡ് വിസ പ്രോഗ്രാമുകളിലെ മാറ്റങ്ങൾ എന്തെല്ലാമാണ്? സ്കിൽഡ് ഒക്യുപേഷൻ ലിസ്റ്റ് പകരമായി പുതിയ ലിസ്റ്റ് വരുന്നു എന്നൊക്കെ കേട്ടിരുന്നു, എന്താണ് അതിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ?
ഇപ്പം ഇതൊക്കെ പ്രൊപ്പോസ്ഡാ, ഇതുവരെ അതിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ഇപ്പൊ കറണ്ട് സെയിം, പണ്ടത്തെ സെയിം പ്രൊസീജർ തന്നെ ഫോളോ ആവുന്നുണ്ട്. മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പം ഇവരുടെ ഈ ഓക്യുപ്പേഷൻ ലിസ്റ്റില്, അതായത് ഡിമാൻഡ്, ഓസ്ട്രേലിയയിൽ എത്രയും അധികം ഡിമാൻഡുള്ള ഓക്യുപ്പേഷൻസിന് അവർ ഗോയിങ് ടു പ്രയോറിറ്റൈസ്. അതിൽ മെയിൻ ആയിട്ട് നോക്കുന്നത് സ്റ്റെം അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടേഴ്സിൽ. അത് ഇതൊക്കെ ഒരു പ്രൊപ്പോസ്ഡ് ചേഞ്ചസ് എന്ന് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓക്യുപ്പേഷൻ ലിസ്റ്റ് തന്ന ഒരു മെയിനായിട്ട് ഒരു ചേഞ്ച്, ഓവറോൾ ലിസ്റ്റിൽ തന്നെ മാറ്റം ഉണ്ടാവും. അത് കൂടാതെ ഈ റീജിയണൽ വിസ എലിജിബിലിറ്റിയിലും കുറച്ച് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. പിന്നെ സ്കിൽഡ് പാർട്ട്നേഴ്സിന് വേണ്ടി ആ ഏരിയയിലും കുറച്ച് പോയിന്റ്സും, പിന്നെ അത് കൂടാതെ ഹൗ ടു യൂട്ടിലൈസ് ആൻഡ് മാക്സിമൈസ് യുവർ പോയിന്റ്സ്, അതിലും കുറച്ച് മാറ്റങ്ങൾ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ യുനോ, യൂഷ്വലി ഡോക്ടറേറ്റിന് 20 points കിട്ടും, മാസ്റ്റേഴ്സിന് 15 points കിട്ടും, ഡിപ്ലോമ അല്ലെങ്കിൽ 10 points. അത് കൂടാതെ റീജിയണലിൽ പഠിച്ചു കഴിഞ്ഞാൽ അതിന് അഡീഷണൽ പോയിന്റ്സ് ഉണ്ട്. പിന്നെ അത് കൂടാതെ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി, ആസ് യു നോ, ഇറ്റ്സ് 28 കിട്ടി, ഇംഗ്ലീഷ് 8 ഇൻ ഈച്ച് കമ്പോണന്റ് കിട്ടി കഴിഞ്ഞാൽ 20 points ഉണ്ട്. അത് കൂടാതെ 7 കിട്ടി കഴിഞ്ഞാൽ 10 points ഉണ്ട്. പിന്നെ വർക്ക് എക്സ്പീരിയൻസും അതുപോലെ തന്നെ, ദർ ആർ സം പ്രൊപ്പോസ്ഡ് ചേഞ്ചസ് ഇൻ വർക്ക് എക്സ്പീരിയൻസ് ആസ് വെൽ. ഇതൊക്കെ ഒരു എന്താ പറയുന്ന, ഇൻ ദ കമ്മിങ് ഡേയ്സ് ഓർ മന്ത്സ് യു വിൽ ഫൈൻഡ് ഹ്യൂജ് ഡിഫറൻസ്. അപ്പം ഓക്യുപ്പേഷണൽ ഷോർട്ടേജില് ആ ഇപ്പൊ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മീഡിയം ആൻഡ് ലോങ് ടേം ലിസ്റ്റ് ഉണ്ട്. പിന്നെ ഷോർട്ട് ടേം സ്കിൽ ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഉണ്ട്. കംപ്ലീറ്റ്ലി ഒരു പുതിയ ഓക്യുപ്പേഷൻ ലിസ്റ്റ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നുണ്ട് ബേസ്ഡ് ഓൺ ദ റിക്വയർമെന്റ്സ്, ബേസിക്കലി ഓക്യുപ്പേഷൻ ഷോർട്ടേജ് ലിസ്റ്റ്. അപ്പം അത് വന്നു കഴിയുമ്പോഴത്തേക്ക് ദ പോയിന്റ്സ് ഓവറോൾ എല്ലാം പുതിയ രീതി പോകേണ്ടി വരും. പക്ഷേ ഇതുവരെ അതിന്റെ ക്ലാരിഫിക്കേഷൻസ് നമുക്ക് വന്നിട്ടില്ല. ഇറ്റ്സ് നോട്ട് വെരി ക്ലിയർ ആസ് യെറ്റ്.
ഓക്കെ, അതായത് ഈ ജനറൽ സ്കിൽഡ് മൈഗ്രേഷന്റെ പോയിന്റ് സിസ്റ്റത്തിൽ ചേഞ്ച് വരുമെന്നാണോ പറയുന്നത്?
ആ, അതാണ് നമ്മൾ കേൾക്കുന്നത്. സോ ഇതുവരെ പക്ഷെ അതിനെപ്പറ്റി ക്രിട്ടിക്കൽ സെക്ടേഴ്സിലൊക്കെ കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ വരുന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അതിന്റെ ക്ലാരിറ്റി നമുക്ക് കിട്ടിയിട്ടില്ല.
ഓക്കെ, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു ടെമ്പററി സ്കിൽഡ് മൈഗ്രേഷന്റെ ഇൻകം ത്രഷോൾഡ് വർദ്ധിപ്പിച്ചുവെന്ന്. ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വിശദീകരിക്കുമോ?
ഓക്കെ, ഈ ടിസ്മിറ്റ് എന്ന് പറയും, അതായത് ടെമ്പററി സ്കിൽഡ് മൈഗ്രേഷൻ ഇൻകം ത്രഷോൾഡ്. അപ്പം യൂഷ്വലി നോക്കിക്കഴിഞ്ഞാൽ ഇത് സാധാരണ ഗവൺമെന്റ് എല്ലാ ഇയറിലും മാറും, അതിൻ്റെ ഒരു ചേഞ്ച് വരും. അപ്പൊ ഈ വർഷം നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് അപ്രോക്സിമേറ്റ്ലി അബൌട്ട് 4.6 പെർസെന്റ് ഇൻക്രീസ് ഉണ്ട് ബേസ്ഡ് ഓൺ ദ നാഷണൽ വേജ് ഗ്രോത്ത്. അതായത് അലൈൻഡ് നാഷണൽ വേജ് ഗ്രോത്ത് എന്ന് പറയാൻ പറ്റും. ബേസ്ഡ് ഓൺ ദാറ്റ് 4.6% ഇൻക്രീസ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ കോർ സ്കിൽസ് ഇൻകം ത്രെഷോൾഡ് CSIT എന്ന് പറയും, അത് പ്രീവിയസ്ലി 73,150 ആയിരുന്നു, ഇപ്പൊ അത് 76,515 ആക്കി. അപ്പം ഇത് യു ഹാവ് ടു ബി കെയർഫുൾ. ഇപ്പം ഒരു എംപ്ലോയർ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുന്നെങ്കിൽ അണ്ടർ കോർ സ്കിൽസ് ഇൻകം ത്രെഷോൾഡ് സബ് ക്ലാസ് 482 പ്രീവിയസ്ലി 30th June വരെ അവർക്ക് 73,150 മിനിമം കാണിക്കേണ്ടി വരും. അപ്പം ഈ മിനിമം ഫിഗർ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു മാർക്കറ്റ് റേറ്റ് സാലറിയാ. ഇറ്റ് ഷുഡ് ബി യുവർ സാലറി ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് റേറ്റ് ബട്ട് മോർ ദൻ ദ സ്റ്റിസ്മെറ്റ്. അതിൽ മാറ്റം വന്നിരുന്നത് 76,515. പിന്നെ സ്പെഷ്യലിസ്റ്റ് ഇൻകം സ്കിൽസ് ഇൻകം ത്രെഷോൾഡ് ഉണ്ട്, പ്രീവിയസ്ലി അത് 135,000 ആ, നൗ ഇറ്റ് ഈസ് ഗോൺ അപ് ടു 141,210. അപ്പം ഇതൊരു മേജർ ചേഞ്ച് ആ. അപ്പം ഇത് നോക്കുമ്പം ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് 482 വിസ ഹോൾഡേഴ്സ് ആസ് വെൽ ആസ് എംപ്ലോയർ സ്പോൺസേർഡ് മൈഗ്രേഷൻ കാറ്റഗറീസ് വിച്ച് ഈസ് ഗോയിങ് ടു ബി 186, 494 ആൻഡ് 187 വിസസ് ആസ് വെൽ. ഇതൊരു മേജർ ചേഞ്ച് ആ. മെയിൻ ആയിട്ട് നോക്കുമ്പോൾ സാലറി ഇൻക്രീസ് ആ. അപ്പം ദിസ് ഇസ് സംതിങ് ദി എംപ്ലോയർ ആൻഡ് ദി എംപ്ലോയി ഷുഡ് ബി അവെയർ ഓഫ് ഇറ്റ് ഇഫ് ദേ ആർ ഡൂയിങ് എ വിസ.
ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാഷണൽ ഇന്നൊവേഷൻ വിസ എന്ന പേരിൽ പുതിയൊരു വിസ സ്ട്രീം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുകയാണ്, കുറെ നാളായി പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ്, ഈ വിസയുടെ പ്രത്യേകത അതൊന്ന് പറയുമോ?
ഓ ഡെഫിനറ്റ്ലി ജോജോ, നമുക്കറിയാം പ്രീവിയസ്ലി നമുക്കൊരു ഗ്ലോബൽ ടാലന്റ് വിസ ഉണ്ടായിരുന്നു, അതിലായിരുന്നു കുറെ പേർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദേർ ഈസ് നോ ഏജ് ലിമിറ്റ്. അപ്പം ഏജ് ഒന്നും ബാധ്യമല്ല. So anyone can apply for this, provided they have some outstanding recognition in their field. Appam idu basically oru nalla oru visa ya. Right now South Australia has taken the lead. Parayan pattum nammal avarude website il poi kanjal immigration website il poi kanjal adu nomination requirements undu pratheyam sradhikkuva. It is usually selected by a panel. അപ്പം നോക്കുമ്പോൾ അതിൽ കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. മെയിൻ ആയിട്ട് നോക്കുമ്പോൾ ഗ്ലോബൽ റിസർച്ചേഴ്സ് ആൻഡ് തോട്ട് ലീഡേഴ്സ്. തോട്ട് ലീഡേഴ്സ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് ദ വേൾഡ്. സോ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. അപ്പം ബേസിക്കലി ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്നത് വെദർ ദ ആപ്ലിക്കന്റ് സം ഓഫ് ദി ആപ്ലിക്കൻസ് മേ ബി നാഷണലി ദ ഹാവ് ബീൻ റെക്കഗ്നൈസ്ഡ് ഇൻ ഓസ്ട്രേലിയ ഓർ ഓവർസീസ് ആൻഡ് ദേ ഹാവ് ബി അപ്പിയർഡ് ആസ് എ കീനോട്ട് സ്പീക്കേഴ്സ്. പിന്നെ നല്ല ഇൻകം, ഹൈ ഇൻകം ഏർണിംഗ് ആൾക്കാരായിരിക്കണം. അതുകൂടെ നമ്മുടെ ഓൺട്രപ്രനിയേഴ്സിന്, അതായത് ബിസിനസ് ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ ദേ ആർ ലുക്കിംഗ് ഫോർ പീപ്പിൾ ഹു ആർ ഡൂയിങ് സം ഇന്നോവേറ്റീവ് വർക്ക്, പർട്ടിക്കുലർലി ഇന്നോവേറ്റീവ് ഇൻവെസ്റ്റേഴ്സ്. അപ്പം ഇതിൽ മോഡേൺ ടെക്നോളജി ഒക്കെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ചീവ് സംതിങ് ഗ്രേറ്റ് ഇൻ ദാറ്റ് ഇന്റർനാഷണൽ റെക്കഗ്നൈസ് ദേ കൻ അപ്ലൈ ദാറ്റ്. പിന്നെ പ്രീവിയസ്ലി നമുക്കറിയാം ഈവൻ ഇതിൽ ഒന്നുമില്ലെങ്കിലും യു ക്യാൻ ഈവൻ അപ്ലൈ ദോസ് ഹു ആർ ഹാവിങ് സം ഔട്ട്സ്റ്റാൻഡിങ് ടാലന്റ്. സ്പോർട്സ് ആയാലും മോസ്റ്റ് ഓഫ് ദ ക്രിയേറ്റീവ് ടാലന്റ് അതിൽ എന്തെങ്കിലും നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ് ആൻഡ് പ്രസന്റ് യുവർ കേസ് ആൻഡ് ദെൻ യു ക്യാൻ അപ്ലൈ ഫോർ ദിസ് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്. അതിനൊരു അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയർ ഉണ്ട്, യു നീഡ് ടു ഫോളോ ദാറ്റ് to apply that. And avudna invitation kittikkanja you will be granted permanent residence. It's a direct PR ulla stream. And nammada naatin ishtam pole per enikku arinna or apply cheyittundu, those who are outstanding in some field. Appam a lot of people, it is becoming a popular visa these days. Not easy to get, but there's a possibility that you might get through.
പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വിസ സ്റ്റുഡന്റ് വിസയാണ്. സ്റ്റുഡന്റ് വിസയുടെ ഫീസ് വർദ്ധിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. സ്റ്റുഡന്റ് വിസയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
ഓക്കെ, മെയിൻ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്റ്റുഡന്റ് വിസയുടെ ഫീസ് മെയിൻ ഇഷ്യൂ. ഇറ്റ് ഹാസ് ഗോൺ അപ് ഫ്രം $1,600 ഇൻ ടു $2,000 1st of July തൊട്ട്. പിന്നെ അത് കൂടാതെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു ഫേസ് സ്ട്രിക്ട് ഫൈനാൻഷ്യൽ റിക്വയർമെന്റ്സ് ഫ്രം July 2025. അതായത് ഇപ്പം ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഹാസ് ഇൻക്രീസ് ടു 29,710 അവർ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും കാണിക്കേണ്ടി വരും. അതുകൂടാതെ ഡോക്യുമെന്റേഷനിലും ദേ ഹാവ് ടു ബി വെരി കെയർഫുൾ. ഫ്രോജിലന്റ് ഡോക്യുമെന്റ്സ് ഒന്നും കൊടുത്തുകൂടാ, ദേ ആർ സൂപ്പർ സ്ട്രിക്ട്. എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ദേ വിൽ ഹാവ് എ ബാൻ ആസ് വെൽ ടു എന്റർ ഓസ്ട്രേലിയ.
ഓക്കെ, ഈ സ്റ്റുഡന്റ് വിസയുടെ വർക്ക് റൈറ്റ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ?
ഇല്ല, സ്റ്റുഡന്റ് വിസ വർക്ക് റൈറ്റ്സ് സിമിലർ വർക്ക് റൈറ്റ്സ് കണ്ടിന്യൂ, ബിക്കോസ് 24 hours, അതായത് 48 hours പെർ ഫോർട്ട് നൈറ്റ്, അതേ സെയിം റൂൾ ആണ് കണ്ടിന്യൂ ആവുന്നത്. മേ ബി ഇൻ ദ ഫ്യൂച്ചർ സം വർക്ക് റൈറ്റ്സ് മേ ചേഞ്ച്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കാനുള്ളത് എപ്പോഴും യു നോ ഓൾവേസ് കീപ് എൻ ഐ ഫോർ എനി ചേഞ്ചസ് ദാറ്റ് ഹാപ്പൻ. ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ വൈഡ്ലി സർക്കുലേറ്റഡ് ആണ്.
ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എടുത്ത് ചോദിക്കാനുള്ളത്, ഈ റീജിയണൽ ഏരിയയിലേക്കൊക്കെ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ എന്തെങ്കിലും ബെനിഫിറ്റുകൾ ഈ സ്കിൽഡ് മൈഗ്രൻസിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ?
ജോജോ, നമ്മുടെ റീജിയണൽ മൈഗ്രേഷൻ ഹാസ് ബീൻ എ ഗ്രേറ്റ് പുഷ് ഫോർ ദ ഗവൺമെന്റ്, ബിക്കോസ് നമുക്കറിയാം മെട്രോപോളിറ്റൻ സിറ്റീസിൽ ഇപ്പോഴേ ഓൾറെഡി നോക്കിക്കഴിഞ്ഞാൽ കുറെ മൈഗ്രൻസ് ഉണ്ട്, എസ്പെഷ്യലി മെൽബൺ, സിഡ്നി ആൻഡ് ബ്രിസ്ബൻ. ഇത് വിട്ടിട്ട് റീജിയണൽ മൈഗ്രേഷൻ പുഷ് ആ ഗവൺമെന്റ് നോക്കുന്നത്. ദാറ്റ്സ് വൈ ദ ആർ പ്രൊമോട്ടിംഗ് സബ് ക്ലാസ് 491 ആൻഡ് 494 വിസ. അതിൽ ചില ഏരിയാസ് നമുക്ക് പോയി കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഡാമ അഗ്രിമെന്റ്സ്, ഡെസിഗ്നേറ്റഡ് ഏരിയ മൈഗ്രേഷൻ അഗ്രിമെന്റ്സ് ഉള്ള ഏരിയയിലാണെങ്കിൽ അതിൽ മാക്സിമം ഏജ് ലിമിറ്റ് ഇറ്റ് ഈസ് അപ് ടു 55 years വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിൽ കുറച്ച് കൺസെഷൻസും ഉണ്ട്, ദേർ ഇസ് കൺസെഷൻ ഫോർ ഇംഗ്ലീഷ്, അതുകൂടാതെ ക്വാളിഫിക്കേഷൻ ഓക്യുപ്പേഷൻ കൺസെഷൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ സംബഡി ഈസ് വർക്കിംഗ് ഇൻ നോർദേൺ ടെറിട്ടറി ഓർ ഇൻ എ പെർത്ത്, ഭയങ്കര റീജിയണൽ ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ദോസ് ഓക്യുപ്പേഷൻസ് യു നോ അപ് ടു 55 years ദേ കൻ അപ്ലൈ. അപ്പൊ ഇതൊരു ഭയങ്കര പുഷ് ആ ഗവൺമെന്റ് സൈഡിൽ നിന്ന്, ബിക്കോസ് ദേ വോണ്ട് റീജിയണൽ ഓസ്ട്രേലിയ ടു ഡെവലപ്പ് അവിടുത്തെ എക്കോണമിയൊക്കെ, അവിടുത്തെ എക്കോണമിക്ക് വേണ്ടിയാ പ്രാക്ടിക്കലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദിസ് ഡാമ പ്രോഗ്രാംസ്.
ഓക്കെ, എടുവിടെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിസ വർക്ക് ആൻഡ് ഹോളിഡേ വിസയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പണിംഗ് കൂടി തുറന്നു കിട്ടിയിരിക്കുകയാണ്, ഇതിന്റെ ഒരു അപ്ഡേറ്റ്സ് എന്താണ്?
ജോജോ, ഇതൊരു നല്ല സംഭവം. നമ്മുടെ നാട്ടിൽ നിന്ന് ലാസ്റ്റ് ടൈം കുറെ പേര് വന്നിട്ടുണ്ട്. ഇതൊരു ബിറ്റ്വീൻ യുനോ ഏജ് ഓഫ് 18 and 30 ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സ് ക്യാൻ അപ്ലൈ. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്, ഇപ്പം 24th June ആയത് ഓപ്പൺ ആയത്. സോ യുനോ ഇറ്റ് ഇസ് ആ ബാലറ്റിലാണ് അത് എടുക്കുന്നത്. സോ യുനോ 24th June to 15th July 2025 വരെ ഈ ബാലറ്റ് രജിസ്ട്രേഷൻ പീരീഡ്. പിന്നെ ഇതിന്റെ സെലക്ഷൻ പീരീഡ് 16th of July 2025 to 30th of April 2026. അപ്പം ആൻഡ് ഇറ്റ് ഡസൻ കോസ്റ്റ് മച്ച്, ഇറ്റ്സ് ഓൺലി $25. ആൻഡ് ഇഫ് യു ആർ ഇൻവൈറ്റഡ് ദെൻ യു വിൽ ഗെറ്റ് എ വർക്ക് വിസ ടു കം ആൻഡ് വർക്ക് ഇൻ ഓസ്ട്രേലിയ ഫോർ എ ഷോർട്ട് പീരീഡ് ആൻഡ് സബ് ക്ലാസ് 462. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇമിഗ്രേഷൻ വെബ്സൈറ്റിലുണ്ട്, ഫെയർലി ഈസി ടു അപ്ലൈ. നമ്മുടെ നാട്ടിൽ കുറെ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ വുഡ് എൻകറേജ് എനിവൺ മീറ്റിംഗ് ദ റിക്വയർമെന്റ്സ് ടു അപ്ലൈ.
ഓക്കെ, ഒരു കാര്യം കൂടി, ഈ പേരന്റ് വിസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? ചിലതൊക്കെ വന്നു എന്ന് പ്രൊപ്പോസൽ ആണോ അതോ നടപ്പിൽ വന്നിട്ടുണ്ടോ പേരന്റ് വിസയുടെ?
പേരന്റ് വിസയിൽ പ്രത്യേകിച്ച് മാറ്റം ഇപ്പം ഇംപ്ലിമെന്റ് ആയിട്ടില്ല, പക്ഷേ ദർ ഇസ് എ ടോക്ക് ദാറ്റ് സം തിങ്സ് മേ ചേഞ്ച്. ഇപ്പം നമുക്കറിയുന്ന പോലെ പ്രീവിയസ്ലി 3 years, 5 years ടെമ്പററി പേരന്റ് വിസ ഉണ്ട്. അത് കൂടാതെ പേരന്റ് നോർമൽ പേരന്റ് വിസ കാറ്റഗറീസിൽ യുനോ ദ യൂഷ്വൽ വിസാസ്, അതേ ഏജ് പേരന്റ് തൊട്ട് ഓൺഷോർ ഉണ്ട്, ഓഫ്ഷോർ ഉണ്ട്, അത് കൂടാതെ കോൺട്രിബ്യൂട്ടറി ഉണ്ട്, നോൺ കോൺട്രിബ്യൂട്ടറി ഉണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ ആർ അതൊരു ഇതുവരെ അതിന് ഇംപ്ലിമെന്റ് ആയിട്ടില്ല, പക്ഷെ ദേ ആർ എക്സ്പെക്ടഡ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഒരുവിധപ്പെട്ട വിസ എല്ലാം ഓൺലൈനിൽ ഇപ്പം അവൈലബിൾ ആ ചെയ്യാൻ വേണ്ടി, അതുകൂടെ പേരന്റ് വിസയും പതുക്കെ പതുക്കെ ഓൺലൈനിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പ്രീവിയസ്ലി നമുക്ക് പേരന്റ് വിസ ബ്രിഡ്ജിംഗ് വിസ ബി ഒന്നും ഓൺലൈനിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഇപ്പൊ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ആയി. ചില ഡോക്യുമെന്റ്സ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഓൺലൈൻ, അങ്ങനെ ഓരോന്നോരോന്നും അതിൽ ഇംപ്രൂവ് ആയി വരുന്നുണ്ട്. ബട്ട് യു നീഡ് ടു കീപ് എ ഐ ഓൺ ദിസ്, പേരന്റ് വിസയിൽ മാറ്റങ്ങൾ വരും. ആൻഡ് യു നോ ഹോപ്ഫുള്ളി സം ചേഞ്ചസ് ആർ എക്സ്പെക്ടഡ്.
ഓക്കെ, എഡ്വേർഡ്, ഗവൺമെന്റ് ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി പ്രപ്പോസൽ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ ഒരു എയിം എന്താണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഈ ഒരു ചേഞ്ചസ്?
മെയിൻ ആയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് വാണ്ട്സ് ടു യുനോ ജനറൽ സ്കിൽസ് മൈഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിൽ ഷോർട്ടേജ് മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് കൂടാതെ റീജിയണൽ ഡെവലപ്മെന്റ് അവരുടെ മെയിൻ എയിം ആ, കാരണം യുനോ ഓസ്ട്രേലിയൻ എക്കോണമി especially in regional areas they want to bring in a lot of people which will help the Australian economy, particularly namu nokkikkaniya you know namakariya stem sectors, you know, healthcare, technology, engineering and the areas like improve aavandi kore thayunnundu. Pin adu kudada പ്രയോറിറ്റി ആയിട്ട് കൊണ്ടുവരുന്നത് യുനോ മെയിൻ, നമുക്കറിയാം ഓരോ സ്റ്റേറ്റിനും ഓരോ റീജിയനും ചില പ്രയോറിറ്റീസ് കാണും. അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചില ചില റീജിയനിൽ യുനോ ദേ പർട്ടിക്കുലർലി വോണ്ട് റിന്യൂവൽ എനർജി അല്ലെങ്കിൽ അഡ്വാൻസ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ അങ്ങനത്തെ. അപ്പം ഈ സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ മൈഗ്രേഷൻ നോക്കുമ്പം ആ ഒരു പൊസിഷൻ നോക്കുമ്പോൾ ബേസിക്കലി ദേ വിൽ ലുക്ക് വാട്ട് ഈസ് ഇൻ ഷോർട്ടേജ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ് ആൻഡ് അക്കോർഡിംഗ്ലി അതിനെ ഇംപ്രൂവ് ആക്കാനുള്ള ആൾക്കാരെ അവർ നോക്കുന്നു.
ശരി, വളരെയധികം നന്ദി എഡ്വേർഡ് ഫ്രാൻസിസ്. പുതിയ സാമ്പത്തിക വർഷത്തിൽ വിവിധ ഓസ്ട്രേലിയൻ വിസകളുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വരുന്ന മാറ്റങ്ങളും പദ്ധതികളുമെല്ലാം ശ്രോതാക്കളോട് ഇത്രയും നേരം വിശദീകരിച്ചതിന്
താങ്ക് യു ജോജോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ശ്രോതാക്കൾക്ക് യു നോ മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ത്രൂ ഇമിഗ്രേഷൻ വെബ്സൈറ്റ്, ലുക്ക് ഫോർ എനി അപ്ഡേറ്റ്സ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആസ്ക് ഫോർ എ ഗുഡ് ക്വാളിഫൈഡ് ലോയർ ഓർ മൈഗ്രേഷൻ ഏജന്റ് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹോപ്പ്ഫുള്ളി ദേ വിൽ ബി എബിൾ ടു ക്ലാരിഫൈ ഓൾ ദി ഡൗട്സ് ടു യു.
തീർച്ചയായും ഇത് പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ വ്യക്തിപരമായ സംശയങ്ങൾക്ക് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക.
പ്രിയ ശ്രോതാക്കളെ, പുതിയ സാമ്പത്തിക വർഷത്തിൽ ഓസ്ട്രേലിയൻ വിസകളുമായി ബന്ധപ്പെട്ട് നടപ്പിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഇതുവരെ കേട്ടത്. മെൽബണിലെ ഓസ് മൈഗ്രേഷൻ ആൻഡ് ലീഗൽ സർവീസസിൽ മൈഗ്രേഷൻ ലോയറായ എഡ്വേർഡ് ഫ്രാൻസിസ് ആണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത്. കൂടുതൽ ഓസ്ട്രേലിയൻ വാർത്തകളും വിശേഷങ്ങളും മലയാളത്തിൽ അറിയുന്നതിനായി sbs.com.au/malayalam എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ SBS മലയാളത്തെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക. ഓസ്ട്രേലിയയിലെ ദേശീയ മാധ്യമമായ SBS മലയാളത്തിൽ ഈ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ജോജോ ജോസഫ്.
ലൈക്ക് ഷെയർ കോമെന്റ് SBS മലയാളം ഫേസ്ബുക്ക് പേജ്.